ആനവണ്ടിയും എൻ്റെ നാടൻ എന്ന എപ്പിസോഡിന് ഒരുപാട് ഫീഡ്ബാക്ക്സ് കിട്ടി. ഫീഡ്ബാക്കിൽ കുറേ പേര് പറഞ്ഞത് ആനവണ്ടിയെക്കുറിച്ചുള്ള പോസിറ്റീവ് കേൾക്കാനാണ് വന്നത്, പക്ഷേ പറഞ്ഞതെല്ലാം നെഗറ്റീവാണല്ലോ. ശരിക്കും അതൊരു ആനവണ്ടി വൈബ് എപ്പിസോഡായിരുന്നില്ല, എൻ്റെ നാടിനെ കുറിച്ചുള്ള എപ്പിസോഡാണ്. ആ എപ്പിസോഡിൽ ആനവണ്ടി എൻ്റെ നാട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ദുരനുഭവം ഞാനതിൽ പറഞ്ഞിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ആനവണ്ടിയെക്കുറിച്ച് ഒരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും, അത്രയും മെമ്മറീസ് ഉണ്ട്. ആനവണ്ടിയിലാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. ട്രെയിനുകൾ പോലും ഒഴിവാക്കി ഞാൻ ആനവണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പാലക്കാട് ജോലി ചെയ്യുന്ന കാലത്ത് കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റിലാണ് പോയിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ആനവണ്ടി കാണുമ്പോൾ കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരുപാട് മെമ്മറീസ് എനിക്ക് പറയാനുണ്ട് ആനവണ്ടിയെക്കുറിച്ച്. ഏതായാലും ആനവണ്ടി എന്ന എപ്പിസോഡ് കേട്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഖേദം അറിയിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. ആനവണ്ടി എൻ്റെ നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ആ എപ്പിസോഡ് പറഞ്ഞിരിക്കുന്നത്. ടൈം ട്രാവലിംഗ് സന്യാസി എന്ന നമ്മുടെ എപ്പിസോഡ് ഒരു ഫ്യൂഷൻ എപ്പിസോഡായിരുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ബി ഷോർട്സിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ ബുക്ക് പ്ലസ് പോഡ്കാസ്റ്റ് എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് കേട്ടിട്ട് ഒരുപാട് പേര് ഫീഡ്ബാക്ക് അയച്ചു. എങ്ങനെയാണ് ഞാൻ കഥ പറയാൻ പഠിച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എങ്ങനെ കഥ പറയാൻ പഠിച്ചു എന്നൊരു കഥ. നിങ്ങൾ കേൾക്കുന്നത് ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റാണ്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വിവേക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കേണ്ട കണ്ടൻറ് ഓഡിയോ ആണ്. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, കഥകൾ അവർ തന്നെ വിഷ്വലൈസ് ചെയ്യട്ടെ. അത് ക്രിയേറ്റിവിറ്റി ഒരുപാട് സഹായിക്കും. ഞാൻ വിഷ്വൽ മീഡിയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതേ ഞാൻ തന്നെയാണ് പറയുന്നത്, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിഷ്വൽ മീഡിയ അല്ല. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് കണ്ടിരുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് സമയമില്ല. അവിടെയാണ് നമുക്ക് ഓഡിയോ ബുക്കുകൾ വരുന്നത്. ഓഡിയോ ബുക്കുകൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഉപയോഗിക്കാം. ഞാനന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്കൂളിൽ ഒരു ആനുവൽ ഡേ. ആ വർഷത്തെ ആനുവൽ ഡേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. പുറത്തുനിന്ന് ആരെയും വിളിച്ചില്ല, ഇൻക്ലൂഡിങ് പേരൻസ്. പേരൻസിനെ പോലും വിളിക്കാണ്ട് കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ആ വർഷത്തെ ആനുവൽ ഡേ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് പരിപാടികൾ വളരെ കുറവായിരുന്നു. ഗ്രൂപ്പ് ഡാൻസും സോളോ ഡാൻസ്, ഗ്രൂപ്പ് സോങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പരിപാടികൾ മാത്രമേ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൂ. ആർക്ക് വേണമെങ്കിലും സ്റ്റേജിൽ വന്ന് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാം. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ പ്രണവും ലാലും ഞങ്ങളവിടെ ഇരുന്ന് പരിപാടികൾ കാണുന്നു. ഞങ്ങളൊരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് പരിപാടികൾ കാണുകയാണ്. ആ സമയത്താണ് സ്റ്റേജിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വരുന്നത്. കഥ പറയാൻ താല്പര്യമുള്ളവർക്ക് വന്ന് പറയാം, അതും ഒരു മത്സര ഐറ്റമാണ്. ആരും മുന്നോട്ട് വന്നില്ല. ആ സമയത്ത് ഞാൻ ഒരുപാട് കഥാപുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു കഥ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഇത്രയും പേരുടെ മുന്നിൽ പോയി കഥ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രണവൻ ലാലിനോട് പറഞ്ഞു, എടാ ഞാനൊരു കഥ പറയാം, നീ അതവിടെ ചെന്നൊന്ന് പറ. അപ്പം പറഞ്ഞ്, എന്നാൽ ശരി നീ കഥ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവനോട് കഥ പറഞ്ഞ് ഒപ്പിച്ചു, എടാ ഇതാണ് സംഭവം, നീ പെട്ടെന്ന് അവിടെ ചെന്ന് പറ. കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയാണ്, ഏയ് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നീ അല്ലേ പറഞ്ഞ പോവാന്ന്, നീ ചെല്ല് ചെല്ല്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഞങ്ങളുടെ പിന്നിൽ ഒരു ടീച്ചറായിരുന്നു ഇരുന്നത്. ലോവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു ഞങ്ങളുടെ പിന്നിലിരുന്നത്. ടീച്ചർ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ എന്നെ വിളിച്ചു. അപ്പോഴാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത്. ടീച്ചർ പറഞ്ഞു, നിൻ്റെ കഥ നീ തന്നെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് എന്നെയും കൂട്ടി സ്റ്റേജിലേക്ക് പോയി. ടീച്ചർ തന്നെ എൻ്റെ പേര് കൊടുത്തു, എന്നെ സ്റ്റേജിലേക്ക് കയറ്റു. സ്റ്റേജിലേക്ക് ഞാൻ ചെന്ന് കയറി. ഞാനാണ് ആദ്യമായിട്ട് കഥ പറയാൻ വന്നിരിക്കുന്നത്. എന്നെ കണ്ടതോടെ കുട്ടികളൊക്കെ കൂവാൻ തുടങ്ങി. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ ഒരു പരിപാടിയും ചെയ്യാറില്ല, സ്റ്റേജിലൊന്നും വരാറില്ലെന്ന്. എനിക്ക് മുന്നിൽ മൈക്ക് കൊണ്ട് വെച്ചു, മൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അവിടെ നിന്ന് ഇറങ്ങി പോവാൻ ഒരു വഴിയില്ല, ശരിക്കും ട്രാപ്പിലായി. ഞാൻ കണ്ണടച്ച് നിന്നിട്ട് കഥ പറഞ്ഞു തുടങ്ങി. കഥ പറഞ്ഞു തുടങ്ങി, കൂവരൊക്കെ അങ്ങനെ തന്നെ പോകുന്നു. കഥ അങ്ങനെ പകുതി എത്തിയപ്പോഴേക്കും കൂവരൊക്കെ ഏകദേശം നനച്ചു. എല്ലാവരും കഥ കേട്ടിരിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ കഥ ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു. കഥ അവസാനിപ്പിച്ചപ്പോഴേക്കും ഒരു നിറഞ്ഞ കയ്യടിയാണ് കിട്ടുന്നത്. എല്ലായിടത്തുനിന്നും നല്ലൊരു കയ്യടി കിട്ടി. ടീച്ചർ അവിടെ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നു. ഞാൻ ഇറങ്ങി നേരെ പ്രണവലാലിൻ്റെ അടുത്ത് വരുന്നു. ആ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. തൊട്ട് പുറകെ കഥകൾ പറയാൻ മറ്റു കുട്ടികളും സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. അവസാനം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഓരോ കാറ്റഗറിയിലെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കഥാപ്രസംഗത്തിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്തു. ഫസ്റ്റ് പ്രൈസ് എനിക്കാണ്. പ്രണവലാൽ ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് എന്നെ പൊക്കിയെടുത്തു. ആ ഒരു സംഭവത്തിൽ നിന്നാണ് എനിക്കും കഥ പറയാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളിതെവിടെയാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളെവിടെയാണ് കേൾക്കുന്നതെങ്കിലും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക.